ഓം ശാന്തി. 9/10/2025 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ മുള്ളിൽ നിന്നും പുഷ്പമായിരിക്കുന്നു. നിങ്ങളെപ്പോഴും എല്ലാവർക്കും സുഖം നൽകണം. ആർക്കും ദുഃഖം നൽകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ചോദ്യം: നല്ല ഒന്നാന്തരം പുരുഷാർത്ഥികളായ കുട്ടികൾ തുറന്ന മനസ്സോടെ ഏത് കാര്യമാണ് പറയുക? ഉത്തരം: ബാബ, ഞങ്ങൾ പദവിയോടെ വിജയിച്ച് കാണിക്കും. അങ്ങ് നിശ്ചിന്തമായിരിക്കൂ. അവരുടെ രജിസ്റ്ററും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥികളാണ് എന്ന വാക്ക് അവരിൽ നിന്നും ഒരിക്കലും വരില്ല. പുരുഷാർത്ഥം ചെയ്ത് മായയ്ക്ക് അല്പം പോലും അനക്കാൻ കഴിയാത്ത രീതിയിലുള്ള മഹാവീരനായി മാറണം. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ബാബയിലൂടെ പഠിക്കുകയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. നിരാകാരനായ അച്ഛന്റെ നിരാകാരി കുട്ടികളായ നമ്മൾ ആത്മാക്കൾ പഠിക്കുകയാണ്. ലോകത്തിൽ സാകാരി ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നിരാകാരനായ അച്ഛൻ നിരാകാരനായ ടീച്ചർ അല്ലാതെ ഇദ്ദേഹത്തിന്, അതായത് ബ്രഹ്മാവിന്, ഒരു മൂല്യവുമില്ല. ശിവബാബ പരിധിയില്ലാത്ത അച്ഛൻ വന്ന് ഇവർക്ക് മൂല്യം നൽകുന്നു. സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്ന ശിവബാബയ്ക്കാണ് ഏറ്റവും അധികം മൂല്യമുള്ളത്. എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്യുന്നത്! എത്രത്തോളം ഉയർന്നതിലും ഉയർന്നതാണ് എന്നാണോ ബാബയെക്കുറിച്ച് പാടുന്നത്, അത്രയും ഉയർന്നതായി കുട്ടികൾക്കും മാറണം. നിങ്ങൾക്കറിയാം, ഏറ്റവും ഉയർന്നത് ബാബയാണ്. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതായത്, ഇപ്പോൾ സ്വർഗത്തിന്റെ രാജധാനി സ്ഥാപിതമാവുകയാണ്. ഇതാണ് സംഗമയുഗം. സത്യയുഗത്തിനും കലിയുഗത്തിനുമിടയിലുള്ള പുരുഷോത്തമനായി മാറുന്നതിനുള്ള സംഗമയുഗം. പുരുഷോത്തമൻ എന്ന വാക്കിന്റെ അർത്ഥവും മനുഷ്യർക്ക് അറിയില്ല. ഉയർന്നതിലും ഉയർന്നവർ തന്നെ താഴ്ന്നതിലും താഴ്ന്നവരായി മാറിയിരിക്കുന്നു. പതീതവും പാവനവും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ദേവതകളുടെ പൂജാരികൾ സ്വയം പറയാറുണ്ട്, അങ്ങ് സർവഗുണസമ്പന്നനാണ്, വിശ്വത്തിന്റെ അധികാരിയാണ്. ഞങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങിത്താഴുന്നവരാണ്. പറയാൻ വേണ്ടി പറയുന്നു, അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഡ്രാമ വിചിത്രവും അത്ഭുതകരവുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൽപ്പകൽപ്പം കേൾക്കുന്നു. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. ആർക്കാണോ ബാബയോട് പൂർണ്ണ സ്നേഹമുള്ളത്, അവർക്ക് വളരെയധികം ആകർഷണമുണ്ടാകും. ഇപ്പോൾ ആത്മാവ് എങ്ങനെയാണ് ബാബയെ കണ്ടത്? കണ്ടുമുട്ടുന്നത് സാകാര ലോകത്തിലാണ്. നിരാകാരി ലോകത്തിൽ ആകർഷണത്തിന്റെ കാര്യമേയില്ല. അവിടെ എല്ലാവരും പവിത്രമാണ്. കറ ഇല്ലാതായിട്ടുണ്ടാകും. ആകർഷണത്തിന്റെ കാര്യമില്ല. സ്നേഹത്തിന്റെ കാര്യം ഇവിടെയാണ് ഉള്ളത്. ഇങ്ങനെ ബാബയെ പൂർണമായും പിടികൂടിക്കൊള്ളൂ. ബാബ, അങ്ങ് അത്ഭുതമാണ് ചെയ്യുന്നത്. അങ്ങ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റുന്നു. വളരെയധികം സ്നേഹം വേണം. സ്നേഹമില്ലാത്തതിന് കാരണം കറയാണ്. ഓർമ്മയുടെ യാത്രയില്ലാതെ കറ ഇളകില്ല. ഇത്രയും സ്നേഹം ഉണ്ടാകില്ല. നിങ്ങൾ പൂക്കൾക്ക് ഇവിടെയാണ് വിരിയേണ്ടത്. പൂവായി മാറണം. അപ്പോൾ അവിടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് പുഷ്പമായി മാറും. എത്ര സന്തോഷമുണ്ടാകണം! നമ്മൾ മുള്ളിൽ നിന്നും പൂവായി മാറുകയാണ്. പൂക്കൾ സദാ എല്ലാവർക്കും സുഖമാണ് നൽകുക. പൂക്കളെ എല്ലാവരും തന്റെ കണ്ണുകളിലാണ് വെക്കുക. അതിൽ നിന്നും സുഗന്ധം ആസ്വദിക്കുന്നു. പൂക്കളിൽ നിന്നും അത്തർ നിർമ്മിക്കുന്നു. പനിനീരിൽ നിന്നും റോസ് വാട്ടർ നിർമ്മിക്കുന്നു. നിങ്ങളെ മുള്ളുകളിൽ നിന്നും പൂക്കളാക്കി മാറ്റുന്നു. പൂക്കളാക്കി മാറ്റുന്നത് ബാബയാണ്. നിങ്ങൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാവുന്നില്ല? ബാബയ്ക്ക് അത്ഭുതം തോന്നുന്നു. ബാബ നമ്മെ സ്വർഗത്തിലെ പുഷ്പമാക്കി മാറ്റുന്നു. പൂക്കളും പഴയതാവുമ്പോൾ വാടിപ്പോകുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. തമോ പ്രധാനമായ മനുഷ്യരും സതോ പ്രധാനമായ ദേവതകളും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ഇതും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ദേവതയായി മാറുന്നതിനായി പഠിക്കുകയാണ്. പഠിപ്പിൽ ലഹരി ഉണ്ടാകുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയിലൂടെ പഠിച്ച് വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. നിങ്ങളുടെ പഠിപ്പ് ഭാവിയിലേക്കായി ഉള്ളതാണ്. ഭാവിയിലേക്കായി പഠിക്കുക എന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെയാണ് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് പുതിയ ലോകത്തിലേക്കായാണ്, പുതിയ ജന്മത്തിലേക്കായി. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതിയും ബാബ മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ മനസ്സിലാക്കി, അതായത് സത്യയുഗത്തിൽ നമ്മുടെ കർമ്മം അകർമ്മമായിരിക്കും. പിന്നീട് രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകാൻ തുടങ്ങുന്നു. 63 ജന്മം നിങ്ങൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്തു വന്നത്. വികർമ്മത്തിന്റെ ഭാരം തലയിൽ വളരെയധികമുണ്ട്. എല്ലാവരും പാപാത്മാക്കളായി മാറി. ഇപ്പോൾ ചെയ്തുപോയ പാപങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം? നിങ്ങൾക്കറിയാം, ആദ്യം സതോ പ്രധാനമായിരുന്നു, പിന്നീടാണ് 84 ജന്മങ്ങൾ എടുത്തത്. ബാബ ഡ്രാമയെക്കുറിച്ചുള്ള അറിവ് നൽകി. ആരാണോ ആദ്യമാദ്യം വരുന്നത്, ആദ്യമാദ്യം ആരുടെ രാജ്യമാണോ ഉണ്ടായിരുന്നത്, അവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. വീണ്ടും ബാബ വന്ന് രാജ്യഭാഗ്യം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ രാജ്യം നേടുകയാണ്. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വീണ്ടും പവിത്രമായി മാറണം. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ആത്മാവ് പവിത്രമായി മാറണം. പിന്നീട് ഈ പഴയ ശരീരം നശിച്ചുപോകും. കുട്ടികൾക്ക് അപാര സന്തോഷമുണ്ടാകണം. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ് എന്ന മഹിമ വേറെ എവിടെയും കേട്ടിട്ടില്ല. 3 പേരും ഉയർന്നതിലും ഉയർന്നതാണ്. സത്യമായ അച്ഛൻ, സത്യമായ ടീച്ചർ, സദ്ഗുരു, 3 പേരും ഒരാൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ജ്ഞാനസാഗരൻ സർവാത്മാക്കളുടെയും പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, യുക്തി രചിക്കുകയാണ്. മാഗസീനിലും നല്ല നല്ല പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. നിറങ്ങളോടുകൂടിയ ചിത്രങ്ങൾ നിറഞ്ഞ മാഗസീൻ ഇറക്കുന്നതും സാധ്യമാണ്. അക്ഷരം ചെറുതാകുമെന്ന് മാത്രം. ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും നിർമ്മിക്കാം. മുകളിൽ നിന്ന് തുടങ്ങി ഓരോ ചിത്രങ്ങളുടെയും കർത്തവ്യം നിങ്ങൾക്കറിയാം. ശിവബാബയുടെ കർത്തവ്യവും നിങ്ങൾക്കറിയാം. കുട്ടികൾ അച്ഛന്റെ കർത്തവ്യം അച്ഛനിലൂടെ തന്നെയല്ലേ അറിയുക? നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പഠിപ്പിൽ നിന്ന് എന്തറിയാനാണ്? 5 വർഷം കഴിയുമ്പോഴാണ് പഠിപ്പ് തുടങ്ങുന്നത്. പിന്നീട് പഠിച്ചു പഠിച്ച് ഉയർന്ന പരീക്ഷ പാസ്സാകുന്നതിന് കുറെ വർഷങ്ങൾ എടുക്കുന്നു. നിങ്ങൾ എത്ര സാധാരണമാണ്, പക്ഷെ ആവുന്നത് എന്താണ്? വിശ്വത്തിന്റെ അധികാരി. നിങ്ങളെ എത്ര അലങ്കരിക്കുന്നു! സ്വർണക്കരണ്ടിയായിരിക്കും വായിൽ. അവിടുത്തെ മഹിമയുടെ പാട്ടുമുണ്ട്. ഇപ്പോഴും നല്ല കുട്ടികൾ ആരെങ്കിലും ശരീരം വിടുകയാണെങ്കിൽ നല്ല വീട്ടിൽ ചെന്ന് ജന്മമെടുക്കുന്നു. അപ്പോൾ സ്വർണക്കരണ്ടി വായിലുണ്ടാകും. അഡ്വാൻസായി ആരെങ്കിലുമൊക്കെ പോകുമല്ലോ. നിർവികാരികളുടെ പക്കൽ ആദ്യമാദ്യം ജന്മമെടുക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ബാക്കി ആരെല്ലാം പോകുന്നുവോ അവർ വികാരികളുടെ പക്കലാണ് ജന്മമെടുക്കുക. പക്ഷെ ഗർഭത്തിൽ ഇത്രയും ശിക്ഷകൾ അനുഭവിക്കുകയില്ല. നല്ല വലിയ വീട്ടിൽ ജന്മമെടുക്കും. ശിക്ഷകളെല്ലാം ഇല്ലാതായി ബാക്കി കുറച്ചേ ഉണ്ടാകൂ. ഇത്രയും ദുഃഖം ഉണ്ടാവുകയില്ല. മുന്നോട്ടു പോകവേ വലിയ വലിയ വീട്ടിലെ കുട്ടികൾ, രാജകുമാരി കുമാരന്മാർ നിങ്ങളുടെ പക്കലേക്ക് വരുന്നത് നിങ്ങൾ കാണും. ബാബ നിങ്ങളുടെ എത്ര മഹിമ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എന്നെക്കാൾ ഉയർന്നതാക്കി മാറ്റുന്നു. എങ്ങനെയാണോ ലൗകിക പിതാവ് കുട്ടികളെ സുഖിയാക്കി മാറ്റുന്നത്, 60 വർഷമായാൽ സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു, ഭക്തിയിൽ മുഴുകുന്നു. ജ്ഞാനം ആർക്കും നൽകാൻ കഴിയില്ല. ജ്ഞാനത്തിലൂടെയും സർവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾ നിമിത്തമായി എല്ലാവരുടെയും മംഗളം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കായി തീർച്ചയായും പുതിയ ലോകം വേണം. നിങ്ങൾ എത്ര സന്തോഷിക്കുന്നു. ഇപ്പോൾ വെജിറ്റേറിയൻസിന്റെ കോൺഫറൻസിലേക്കും നിങ്ങൾക്ക് ക്ഷണക്കത്ത് ലഭിച്ചിരിക്കുന്നു. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ധൈര്യം കാട്ടൂ. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ശബ്ദം പരക്കണം. സത്യത്രേതായുഗങ്ങളിൽ ഭക്തിയുടെ കാര്യമേ ഇല്ല. ആ വിഭാഗം വേറെയാണ്. പകുതികൽപ്പം ജ്ഞാനത്തിന്റെ പ്രാലബ്ധമുണ്ടാകുന്നു. നിങ്ങൾക്ക് പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും 21 ജന്മങ്ങളിലേക്കായുള്ള സമ്പത്ത് ലഭിക്കുന്നു. പിന്നീട് 21 തലമുറകളിലേക്കായി നിങ്ങൾ സുഖം അനുഭവിക്കുന്നു. വൃദ്ധാവസ്ഥ വരെ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടാകില്ല. മുഴുവൻ ആയുസ്സിലും സുഖിയായിരിക്കുന്നു. എത്രത്തോളം സമ്പത്ത് നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. അതിനാൽ പുരുഷാർത്ഥം പൂർണമായും ചെയ്യണം. നിങ്ങൾ കാണുന്നുണ്ട് നമ്പർ 1 മാല എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പുരുഷാർത്ഥം അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, അത്ഭുതമാണ്. സ്കൂളിലും കുട്ടികളെ അടയാളം വരേക്കും ഓടിക്കാറില്ലേ? ബാബയും പറയുന്നു, നിങ്ങൾ അടയാളം വരയ്ക്കും ഓടിയിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. ഓർമ്മയുടെ യാത്രയിൽ നിങ്ങൾ ഓട്ടമത്സരം നടത്തൂ. പിന്നീട് നിങ്ങൾ നമ്പർ 1 ആയി മാറും. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. പറയുന്നു, ബാബ ഞങ്ങൾ മറന്നുപോകുന്നു. നോക്കൂ, ബാബ നിങ്ങളെ ഇത്രയും വലിയ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു, എന്നിട്ടും ബാബയെ മറക്കുന്നുവോ? തീർച്ചയായും കൊടുങ്കാറ്റുകൾ വരും. ബാബ ധൈര്യം നൽകുമല്ലോ. ഒപ്പം പറയുകയും ചെയ്യുന്നു, ഇത് യുദ്ധമൈതാനമാണ്. യുധിഷ്ഠിരൻ എന്നും വാസ്തവത്തിൽ ബാബയെയാണ് പറയേണ്ടത്. എന്തെന്നാൽ ബാബയല്ലേ യുദ്ധം പഠിപ്പിക്കുന്നത്. യുധിഷ്ഠിരനായ ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു മായയോട് നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാം എന്നത്. ഈ സമയത്ത് യുദ്ധത്തിന്റെ മൈതാനത്തിലല്ലേ? ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിനുമേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗജ്ജീത്തായി മാറും. നിങ്ങൾക്ക് മുഖത്തിലൂടെ ഒന്നും ജപിക്കുകയോ ചെയ്യുകയോ വേണ്ട. മിണ്ടാതിരുന്നാൽ മതി. ഭക്തിമാർഗത്തിൽ എത്ര പരിശ്രമിക്കുന്നു. ഉള്ളിൽ രാമ രാമ എന്ന് ജപിക്കുന്നു. അതിനെ തന്നെയാണ് തീവ്ര ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ബാബ ഇപ്പോൾ നമ്മളെ ബാബയുടെ മാലയിലേതാക്കി മാറ്റുകയാണ്. നിങ്ങൾ രുദ്രമാലയിലെ മണിയായി മാറുകയാണ്. പിന്നീട് നിങ്ങളെ പൂജിക്കും. രുദ്രമാലയും രുണ്ടമാലയും ഉണ്ടാവുകയാണ്. വിഷ്ണുവിന്റെ മാലയെയാണ് രുണ്ടുമാല എന്ന് പറയുന്നത്. നിങ്ങൾ വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയായി മാറുന്നു. എങ്ങനെയാവും? എപ്പോൾ ഓട്ടമത്സരത്തിൽ വിജയിക്കുന്നുവോ അപ്പോൾ. ബാബയെ ഓർമ്മിക്കണം. പിന്നെ 84 ചക്രത്തെയും ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെയേ വികർമ്മം വിനാശമാകൂ. നിങ്ങൾ എങ്ങനെയുള്ള ലൈറ്റ് ഹൌസുകളാണ്! ഒരു കണ്ണിൽ മുക്തിധാമം, മറുകണ്ണിൽ ജീവൻ മുക്തിധാമം. ഈ ചക്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവ് സുഖധാമത്തിലെ അധികാരിയായി മാറും. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. വീടിനെ ഓർമ്മിച്ചോർമ്മിച്ച് പോകും. ഇതാണ് ഓർമ്മയുടെ യാത്ര. നോക്കൂ, നിങ്ങളുടെ യാത്ര എത്ര ഒന്നാന്തരമാണ്. ബാബയ്ക്കറിയാം നമ്മൾ ഇങ്ങനെ ഇരുന്നിരുന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോകും. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കാറില്ലേ? ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ക്ഷീരസാഗരത്തിലേക്ക് പോകും. ക്ഷീരസാഗരം ഇപ്പോഴില്ല. ആരാണോ കുളം നിർമ്മിച്ചത് അവർ തീർച്ചയായും പാല് ഒഴിച്ചിട്ടുണ്ടാകും. മുൻപ് പാല് വളരെ വില കുറഞ്ഞതായിരുന്നു. ഒരു പൈസയ്ക്ക് പാത്രം നിറച്ചു തരുമായിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് കുളം നിറച്ചുകൂടാ? ഇപ്പോൾ പാല് എവിടെ? വെള്ളം തന്നെ വെള്ളമായി. വളരെ വലിയ വിഷ്ണുവിന്റെ ചിത്രം ബാബ നേപ്പാളിൽ കണ്ടു. കറുത്തതായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർമ്മയുടെ യാത്രയിലൂടെയും സ്വദർശന ചക്രം കറക്കുന്നതിലൂടെയും നിങ്ങളിപ്പോൾ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറുകയാണ്. ദൈവിക ഗുണങ്ങളും ഇവിടെ ധാരണ ചെയ്യണം. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. പഠിച്ചു പഠിച്ച് നിങ്ങൾ പുരുഷോത്തമരായി മാറും. ആത്മാവിന്റെ പതിതത്വം ഇല്ലാതാകും. ബാബ ദിവസവും മനസ്സിലാക്കി തരുന്നു, ലഹരി കയറണം. പറയുന്നു, ബാബ പുരുഷാർത്ഥം ചെയ്യുകയല്ലേ? തുറന്ന മനസ്സോടെ പറയൂ, ബാബ ഞങ്ങൾ പദവിയോടെ വിജയിയായി കാണിക്കും. അങ്ങ് നിശ്ചിന്തമായിരിക്കൂ. ഒന്നാം തരം കുട്ടികൾ ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവരുടെ രജിസ്റ്ററും നല്ലതായിരിക്കും. ബാബയോട് പറയണം, ബാബ അങ്ങ് ചിന്തിക്കേണ്ടതില്ല, ഞങ്ങൾ ഇങ്ങനെയായി കാണിക്കും. ബാബയ്ക്കും അറിയാമല്ലോ, വളരെയധികം ടീച്ചേഴ്സ് ഒന്നാം തരമാണ്. എല്ലാവർക്കും ഒന്നാം തരമാകാൻ സാധിക്കില്ല. നല്ല നല്ല ടീച്ചേഴ്സിനും പരസ്പരം അറിയാൻ കഴിയും. എല്ലാവരെയും മഹാരഥികളുടെ ലൈനിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. നല്ല വലിയ വലിയ സെന്ററുകൾ തുറക്കുകയാണെങ്കിൽ വലിയ വലിയ ആളുകൾ വരും. കൽപ്പം മുൻപും ഭാണ്ഡം നിറഞ്ഞിരുന്നു. ചക്രവർത്തിയായ ബാബ ഭാണ്ഡാരം തീർച്ചയായും നിറയ്ക്കും. രണ്ടച്ഛന്മാരും രക്ഷകരാണ്. പ്രജാപിത ബ്രഹ്മാവിന് എത്ര കുട്ടികളാണ്? ചിലർ ദരിദ്രർ, ചിലർ സാധാരണം, ചിലർ ധനവാന്മാർ. കൽപ്പം മുൻപും ഇവരിലൂടെ രാജധാനി സ്ഥാപിച്ചിരുന്നു. അതിനെയാണ് ദൈവിക രാജധാനി എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ആസുരീയ ഭരണം നടക്കുന്ന സ്ഥാനമാണ്. മുഴുവൻ ലോകവും ദൈവിക രാജ്യമായിരുന്നു. അപ്പോൾ ഇത്രയും ഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതേ ഡൽഹി യമുനയുടെ തീരത്തായിരുന്നു. അതിനെ പരിസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെയുള്ള നദികൾ കരകവിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. നാം പ്രകൃതിയുടെ ദാസന്മാരായിരിക്കുന്നു. വീണ്ടും നിങ്ങൾ അധികാരികളായി മാറുന്നു. നമ്മെ അപമാനിക്കാൻ അവിടെ മായയുടെ ശക്തി ഉണ്ടാകില്ല. ഭൂമിക്ക് പിളരാനുള്ള ശക്തിയുണ്ടാകില്ല. നിങ്ങളും മഹാവീരനായി മാറണം. ഹനുമാനെ മഹാവീരൻ എന്ന് പറയാറില്ലേ? ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും മഹാവീരന്മാരാണ്. മഹാവീരന്മാരായ കുട്ടികൾ ഒരിക്കലും കുലുങ്ങുകയില്ല. മഹാവീരന്റെയും മഹാവീരണിയുടെയും ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ചിത്രം വെക്കില്ലല്ലോ, മോഡൽ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം. എത്ര നല്ല ഗുണങ്ങൾ ഉണ്ടാവണം. അവ ഗുണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടേ പോകൂ. സദാ ഹർഷിതമായിരിക്കണം. കൊടുങ്കാറ്റ് വരും. കൊടുങ്കാറ്റ് വരുമ്പോഴല്ലേ മഹാവീരണിയുടെ ശക്തി കാണാൻ കഴിയൂ. നിങ്ങൾ എത്രത്തോളം ശക്തിശാലിയാകുന്നുവോ അത്രത്തോളം കൊടുങ്കാറ്റുകൾ വരും. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് മഹാവീരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ജ്ഞാനസാഗരൻ ബാബ തന്നെയാണ്. ബാക്കിയുള്ള ശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. നിങ്ങൾക്കുള്ളതാണ് പുരുഷോത്തമ സംഗമയുഗം. കൃഷ്ണന്റെ ആത്മാവ് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഭാഗീരഥൻ ഇതുതന്നെയാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഭാഗീരഥന്മാരാണ്. ഭാഗ്യശാലികളാണല്ലോ. ഭക്തിമാർഗത്തിൽ ബാബയ്ക്ക് ആരുടെ സാക്ഷാത്കാരം വേണമെങ്കിലും കാണിച്ചു തരാൻ സാധിക്കും. ഈ കാരണത്താലാണ് മനുഷ്യർ സർവവ്യാപി എന്ന് പറഞ്ഞത്. ഇതും ഡ്രാമയിൽ നിശ്ചിതമാണ്. നിങ്ങൾ കുട്ടികൾ വളരെ ഉയർന്ന പഠിപ്പ് പഠിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ആത്മാവിൽ എന്തെല്ലാം അഴുക്കുകളാണോ പറ്റിയിരിക്കുന്നത്, അതിനെയെല്ലാം ഓർമ്മയുടെ യാത്രയിലൂടെ ഇല്ലാതാക്കി വളരെ വളരെ സ്നേഹിയായി മാറണം. ബാബയുടെ ആകർഷണം സദാ ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം സ്നേഹം. രണ്ട്, മായയുടെ കൊടുങ്കാറ്റിനെ ഭയപ്പെടരുത്, മഹാവീരനായി മാറണം. തന്റെ അവഗുണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. സദാ ഹർഷിതമായിരിക്കണം, ഒരിക്കലും കുലുങ്ങരുത്. വരദാനം ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്കിലൂടെ മനസ്സാ സേവയുടെ സഹജമായ അനുഭവിയായി ഭവിക്കട്ടെ. അന്തർമുഖിയായി ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്ക് സമ്പാദിക്കൂ. ഈ ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തി സഹജമായി തന്നെ തന്റെ വ്യർത്ഥ സങ്കല്പങ്ങളെ സമാപ്തമാക്കും. മാത്രമല്ല, മറ്റുള്ളവരെയും ശുഭഭാവന ശുഭകാമനയുടെ സ്വരൂപത്തിലൂടെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തി സമ്പാദിക്കുന്നതിന് വേണ്ടി മുരളിയുടെ ഓരോ പോയിന്റും കേൾക്കുന്നതിനോടൊപ്പം ശക്തിയുടെ രൂപത്തിൽ ഓരോ സമയത്തും കാര്യത്തിൽ ഉപയോഗിക്കൂ. എത്രയും ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് സമ്പാദിക്കുന്നുവോ, അത്രയും മനസ്സാ സേവയുടെ സഹജ അനുഭവി ആയിക്കൊണ്ടിരിക്കും. ശ്ലോകൻ: മനസ്സിൽ സദാകാലത്തേക്ക് ഈർഷ്യ വിദ്വേഷത്തോട് വിട പറയൂ, അപ്പോൾ വിജയി ആകും. അവ്യക്ത സൂചന: സ്വയത്തെയും സർവരെയും പ്രതി മനസ്സ് മുഖേന യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഇപ്പോൾ എത്രയും ശരീരം മനസ്സ് ധനം സമയം ഇവ ഉപയോഗപ്പെടുത്തുന്നുവോ, അതിലൂടെ മനസ്സാ ശക്തി മുഖേന സേവനം ചെയ്യുന്നതിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സഫലത കൂടുതൽ ലഭിക്കും. ഇപ്പോൾ സ്വയത്തിനു വേണ്ടി ഇടയ്ക്കിടെ പ്രയത്നിക്കേണ്ടി വരുന്നു. തന്റെ സ്വഭാവം പരിവർത്തനം ചെയ്യുന്നതിലും ഒത്തൊരുമിച്ചു പോകുന്നതിലും സേവനത്തിൽ സഫലത ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നത് കണ്ട് നിരാശരാകുന്നതിന്റെ ഇവയെല്ലാം തന്നെ സമാപ്തമാകും. ഓം ശാന്തി.